നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം യവനിക, മലയാളം എഫ് എമ്മിന്റെ നാടക പരമ്പര. തുടർന്ന് നാടകഗാനങ്ങൾ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൗസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ആതിര ഗണേഷ്, നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേസ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതമില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
അല്ല, വിസ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തോ?
ഇല്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡാ.
എന്തിന്? നമ്മുടെ സ്വന്തം മലയാളി ഇമിഗ്രേഷൻ അഡ്വൈസർ ആതിര ഗണേഷിനെ വിളിക്കൂ. സ്റ്റുഡന്റ് വിസ മുതൽ റെസിഡൻസി വരെ എല്ലാം ഈസിയായി ചെയ്തു തരും. 0223684349 നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്. നെസ്റ്റ ബെസ്റ്റ.
ഇപ്പോൾ യവനിക, മലയാളം എഫ് എം 104.6 നാടക പരമ്പര. ഉത്തരം വേണ്ടാത്ത ചോദ്യങ്ങൾ, കുറ്റാന്വേഷണ നാടകം, അവസാന ഭാഗം. രചന, സംവിധാനം ശംഭു ശ്രീകുമാർ.
പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. എന്റെ കുറ്റാന്വേഷണ കേസ് ഡയറി എന്ന നാടക പരമ്പരയിലെ രണ്ടാം അധ്യായം, ഉത്തരം വേണ്ടാത്ത ചോദ്യങ്ങൾ എന്ന നാടകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദിസ് ഡ്രാമ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഐഡിയ വെബ് ടെക്നോളജീസ് ലിമിറ്റഡ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബൈ മജോ കോടാലി. സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ ബൈ ശംഭു ശ്രീകുമാർ. കഥ ഇതുവരെ ബിസിനസ്സുകാരനും കോടീശ്വരനുമായ ചെറുമൽ മത്തായിയുടെ പണിതീരാത്ത വീടിന്റെ വരാന്തയിൽ നിന്നും ഒരു സ്ത്രീയുടെ ഫ്രോസനായ ശവശരീരം കണ്ടുകിട്ടുന്നു. തുടർന്ന് DYSP ഹനീഫ് റാവുത്തറും SI മായാവർമ്മയും ഈ കേസിന്റെ ചുമതല ഏറ്റെടുക്കുന്നു. പോലീസ് ഡാറ്റാബേസിൽ നിന്നും മരിച്ച സ്ത്രീയുടെ പേര് ആൻസിയാണെന്നും അവരെ 5 വർഷം മുമ്പ് കാണുവാനില്ല എന്ന പരാതി അവരുടെ ഭർത്താവ് ജോസഫ് പോലീസിന് നൽകിയിട്ടുണ്ടെന്നും കണ്ടെത്തുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി DYSP ഹനീഫ് റാവുത്തറും SI മായാവർമ്മയും ജോസഫിന്റെ അപ്പാർട്ട്മെന്റ് സന്ദർശിക്കുന്നു. 8-9 മാസങ്ങൾക്ക് മുൻപ് ജോസഫ് മൈസൂർക്ക് പോകും വഴി ഒരു മോഷണ ശ്രമത്തിന്റെ ഇടയിൽ വെടിയേറ്റു മരിച്ചെന്ന നടുക്കുന്ന വിവരം അവർ ഗോപിൽ നിന്നും അറിയുന്നു. DYSP ഹനീഫ് റാവുത്തറും SI മായാവർമ്മയും ആൻസിയുടെ അപ്പച്ചൻ അലക്സാണ്ടറിനെ കാണുവാനായി ചുങ്കത്തേക്ക് പുറപ്പെടുന്നു. ജോസഫ് ആൻസിയെ ഉതിരിവയ്ക്കുമായിരുന്നു എന്നും ജോസഫിന് പരസ്ത്രീ ബന്ധമുണ്ടായിരുന്നു എന്നും ഇതിനെല്ലാം കൂട്ടുനിന്നത് ജോസഫിന്റെ ഉറ്റ ചങ്ങാതി പ്രവീണാണെന്നും അലക്സാണ്ടറിൽ നിന്നും അവർ മനസ്സിലാക്കുന്നു. PG കാറ്ററിംഗിന്റെ ഉടമയായ പ്രവീണിനെ അവർ ചോദ്യം ചെയ്യുന്നു. സത്യം മൂടിവെക്കാനുള്ള പ്രവീണിന്റെ ഉദ്ദേശം DYSP ഹനീഫ് റാവുത്തറിന്റെയും SI മായാവർമ്മയുടെയും കർശനവും കൗശലപരവുമായ ചോദ്യം ചെയ്യലിൽ തകർന്നു പോകുന്നു. ഒടുവിൽ ജോസഫിന് കനറ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന അലീനി എന്ന കോട്ടയംകാരിയുമായി ബന്ധമുണ്ടായിരുന്നതായി പ്രവീൺ വെളിപ്പെടുത്തുന്നു. തുടർന്ന് ചോദ്യം ചെയ്യുവാനായി അലീനയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഭർത്താവുമായി പിണങ്ങി നിന്ന സമയത്ത് ഒരു താങ്ങായി വന്ന ആളായിരുന്നു ജോസഫ് എന്ന് അലീനെ അറിയിക്കുന്നു. എന്നാൽ പിന്നീട് ജോസഫ് ഓവർ പൊസസീവ്നെസ് കാട്ടിത്തുടങ്ങിയെന്നും ആൻസിയെ വകവരുത്തിയാൽ അലീന തന്നെ വിവാഹം കഴിക്കുമോ എന്ന് ജോസഫ് അലീനയോട് ചോദിച്ചതായി അവർ DYSP ഹനീഫ് റാവുത്തിനോടും SI മായാവർമ്മയോടും പറയുന്നു. ഇതിൽ ഭയന്ന് അലീന ജോസഫ് അറിയാതെ ബോംബെ ബ്രാഞ്ചിലേക്ക് സ്ഥലം മാറിപ്പോയെന്നും അതിനുശേഷം ജോസഫിനെ കണ്ടിട്ടില്ല എന്നും അറിയിക്കുന്നു. ഭർത്താവുമായി വീണ്ടും ഒന്നിച്ച് സമാധാനപരമായി കുടുംബജീവിതം മുന്നോട്ട് നയിക്കുകയാണെന്നും തന്റെ ജീവിതം ഇതിന്റെ പേരിൽ നശിപ്പിക്കല്ലേ എന്നും അലീന DYSP ഹനീഫ് റാവുത്തിനോട് കേണപേക്ഷിക്കുന്നു. DYSP ഹനീഫ് റാവുത്തർ അലീനയെ വിട്ടയക്കുന്നു. പോകും മുമ്പ് SI മായാവർമ്മ അലീനയോട് ആ സത്യം വെളിപ്പെടുത്തുന്നു. ആൻസിയും ജോസഫും കൊല ചെയ്യപ്പെട്ടു എന്ന സത്യം. തുടർന്ന് കേൾക്കുക ഉത്തരം വേണ്ടാത്ത ചോദ്യങ്ങൾ അവസാന ഭാഗം.
Well, congratulations, sir. Another job well done.
What do you mean?
Alla, nammal thediya chodyangalkku uttaram kittiyille, sir. Ansiyude kolapathaki aarenna chodyathinu, dey, ippol uttaram kittiyirikkunu. Joseph. Adinulla ayalude motive Alina nammalodu parnjum kazhinju. Enda, sir? Angane oru bhavam. Njan nadannathu muzhuvan onnu recreate cheyyam. Sir, kelku.
Okay.
Ansi enna drug addict aaya 32-കാരി സ്ത്രീ. അവർ രണ്ട് കുട്ടികളും ബിസിനസ്സുകാരനായ ഭർത്താവ് ജോസഫും ഒത്ത് കൊച്ചിയിലെ തിരക്കുള്ള ഒരു സ്ഥലത്ത് സ്കൈ ലൈൻ അപ്പാർട്ട്മെന്റ്സിൽ താമസിക്കുന്നു. ഡ്രഗ് അഡിക്ഷൻ മൂലം ഇടയ്ക്ക് ഒളിച്ചോടുന്ന ആൻസിയോട് ജോസഫിന് ദേഷ്യമായിരുന്നു. ആ ഇടയ്ക്ക് ജോസഫ് ബാങ്കിലെ അലീനയുമായി ബന്ധത്തിലേർപ്പെടുന്നു. ഇതറിയുന്ന ആൻസി ജോസഫുമായി എന്നും വഴക്കിടുന്നു. മിസ്സിംഗ് പേഴ്സൺ റിപ്പോർട്ടിൽ ജോസഫ് പറഞ്ഞത് പ്രകാരം 2011 December 16 വൈകുന്നേരം ആൻസി അവസാനമായി ഒളിച്ചോടുന്നു. 17 അയാൾ പോലീസിൽ അറിയിക്കുന്നു. പക്ഷേ ആ അപ്പാർട്ട്മെന്റ്സിലെ വാച്ച്മാൻ ശിവൻകുട്ടിയുടെ മൊഴി പ്രകാരം ആൻസി അന്ന് വൈകുന്നേരം പുറത്തു പോകുന്നതായി അയാൾ കണ്ടിട്ടില്ല. സോ ദാറ്റ് മീൻസ് ഷി വാസ് കിൽഡ് ഇൻ ദാറ്റ് ഈവനിങ്. അതും ആ ഫ്ളാറ്റിനുള്ളിൽ വെച്ച് തന്നെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആൻസിയുടെ തലയുടെ പിൻഭാഗത്ത് അതിശക്തമായി അടിയേറ്റതാണ് മരണകാരണം. സോ വാട്ട് റിയലി ഹാപ്പൻഡ് വാസ് December 16 ഈവനിങ് ആൻസിയും ജോസഫും അലീനയെ ചൊല്ലി വഴക്കിടുന്നു. ആ വഴക്ക് കയ്യാങ്കളിയാകുന്നു. ജോസഫ് കട്ടിയുള്ള എന്തോ ഉപയോഗിച്ച് പിൻതലയ്ക്ക് അടിക്കുന്നു. ആൻസി മരിച്ചു വീഴുന്നു. ആൻസിയുടെ തലയുടെ പിൻഭാഗത്തെ മുറിവ് കണ്ടിട്ട് അടിക്കാൻ ഉപയോഗിച്ച വസ്തു പരന്ന ഷേപ്പുള്ള എന്തോ ആണ് എന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്. ചിലപ്പോൾ അടുക്കളയിൽ നിന്നും എടുത്ത ഇരുമ്പ് പാൻ ആകാം. ഗോപിയുടെ ഫ്ളാറ്റിൽ ചെന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അവിടെ ഒരു ബെഡ്റൂമും കിച്ചനും വർക്ക് ഏരിയയും പിന്നെ ഒരു ബാത്റൂമും. സോ കുട്ടികൾ വീട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ടും ഒരു ശവശരീരം അങ്ങനത്തെ ഒരു ഫ്ളാറ്റിൽ നിന്നും മാറ്റാൻ അത്ര എളുപ്പമല്ലാത്തതിനാലും ആൻസിയുടെ ശവം അയാൾ ബാത്റൂമിലോ വർക്ക് ഏരിയയിലോ സൂക്ഷിച്ചിരിക്കണം. പിന്നെ എപ്പോഴോ അവസരം ഒത്തു വന്നപ്പോൾ അത് ഫ്രീസറിലേക്ക് മാറ്റിയിരിക്കണം.
വെരി നൈസ് അസംപ്ഷൻ മായ. പക്ഷേ നമുക്ക് വേണ്ടത് അസംപ്ഷൻസ് മാത്രമല്ല, അതൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടത് കോൺക്രീറ്റ് എവിഡൻസ് ആണ്. വിച്ച് വി ഡോണ്ട് ഹാവ് അറ്റ് ദിസ് മൊമെന്റ്. ഇപ്പോഴും പല ലിങ്കുകളും മിസ്സിംഗ് ആണ്. ലൈക്ക് അയാൾക്ക് എവിടുന്ന് കിട്ടി ആ ഫ്രീസർ? എവിടെയായിരുന്നു ഇത്രയും നാൾ ആൻസിയുടെ ബോഡി സൂക്ഷിച്ചിരുന്നത്? എങ്ങനെയാണ് അത് ചെറുമൽ മത്തായുടെ വരാന്തയിൽ എത്തിയത്? ആരാണ് അവിടെ അത് കൊണ്ടിട്ടത്? ആൻഡ് ദി ലിസ്റ്റ് ഗോസ് ഓൺ മായ.
ശരിയാണല്ലോ. ആ ഫ്രീസർ സർ, അയാൾക്ക് വെജിറ്റബിൾസ് ആൻഡ് മീറ്റ്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബിസിനസ് അല്ലേ? സോ അയാൾക്ക് സ്വന്തമായി ഒരു ചെസ്റ്റ് ഫ്രീസർ ഉണ്ടാവില്ലേ?
ദാറ്റ്സ് പോസിബിൾ. Very good.
അതല്ല സർ, എനിവേ ആൻസിയുടെ പേരൻസിന് അവളെ തിരിച്ചു കിട്ടി. അവർക്കൊരു പരാതിയുമില്ല. അവളെ കൊന്ന ജോസഫും പോയി. പിന്നെ ആർക്ക് വേണ്ടിയാണ് സർ വെറുതെ ഇതിനു പുറകെ?
വെറുതെയോ? പരാതിയില്ലെങ്കിലും വയസ്സായ അപ്പനും അമ്മയ്ക്കും അവരുടെ മകളുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം പറഞ്ഞുകൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കില്ലേ? ആ പാവം കുട്ടികൾ വളർന്നു വരുമ്പോൾ എന്താണ് അവരുടെ അമ്മയ്ക്ക് പറ്റിയതെന്ന് അറിയുവാനുള്ള അവകാശം അവർക്കില്ലേ മായ? ഇതൊന്നുമില്ലെങ്കിലും എനിക്കറിയണം മായ. ഈ ചോദ്യങ്ങളിലൊക്കെ ഉത്തരം അത് ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും.
ഐ ന്യൂ, എനിക്കറിയാമായിരുന്നു ഇതിന്റെ അവസാനം കാണാതെ സർ അടങ്ങില്ല എന്ന്. എനിക്കും അറിയണം ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരം.
ബൈ ദ വേ മായ,
സർ,
താനായിരുന്നു ജോസഫിന്റെ സ്ഥാനത്തെന്ന് വിചാരിക്കുക. താൻ ഒരാളെ കൊന്നു.
ഓക്കേ.
ആ ബോഡി അത്രയും പ്രൈം സ്പോട്ടിലുള്ള ഫ്ളാറ്റിൽ നിന്നും ആരും അറിയാതെ മാറ്റണം. ഓക്കെ. ഈ കേസിൽ ബോഡി ഫ്രീസറിലാവണം മാറ്റിയത്. അതുകൊണ്ടാവണം വാച്ച്മാൻ ശിവൻകുട്ടി ആൻസി പുറത്തു പോകുന്നത് കാണാഞ്ഞത്. കാരണം അവൾ നടന്നതല്ല, മറിച്ച് ഫ്രീസറിനുള്ളിലാണ് ആ ഫ്ളാറ്റിന്റെ കോമ്പൗണ്ടിൽ നിന്നും പുറത്തുപോയത്. എന്തായാലും ഒരാൾക്ക് ഒറ്റയ്ക്കൊരു ഫ്രീസർ ആ അപ്പാർട്ട്മെന്റ്സിന്റെ ഒന്നാം നിലയിൽ നിന്നും പുറത്തു കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോ പുറത്തു നിന്ന് ഒരു സഹായിയെ വിളിക്കണം. താനായിരുന്നു ജോസഫിന്റെ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും ചെയ്യ? ആരെയായിരിക്കും വിളിക്കുക?
അത് ഞാൻ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ആരെയെങ്കിലും സഹായത്തിന് വിളിക്കും.
എക്സാക്ട്ലി. ഈ ജോസഫിന് അങ്ങനെ പറയത്തക്ക സുഹൃത്തുക്കൾ ആരുമില്ല. പക്ഷേ ഒരേ ഒരാളുണ്ട്, അയാളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ.
ഓ യെസ്, പ്രവീൺ. പള്ളപ്പൊന്നി, അവനെ അങ്ങ് പൊക്കട്ടെ സർ. അവന്റെ
പൊക്കണം, നല്ല ഇടിയും കൊടുക്കണം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്, ഒരാളെ കൂടി കാണാനുണ്ട്.
ആരെയാണ് സർ?
പറയാം, വാ. വാച്ച്മാൻ ശിവൻകുട്ടിയല്ലേ?
അതെല്ലോ, ആരാ?
ഞാൻ ഹണീഫ് റാവുത്തർ, ഇത് മായ, പോലീസിലാണ്.
അയ്യോ, മനസ്സിലായില്ലായിരുന്നു. സാറന്മാര് അകത്തോട്ട് വരൂ.
ശിവൻകുട്ടി, 5 വർഷം മുമ്പ് ഇവിടുന്ന് കാണാതായ ആൻസിയെ ഓർമ്മയുണ്ടോ?
ഉണ്ട് സാർ, എല്ലാം ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട്.
ഗുഡ്. ഞങ്ങൾ അവരെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് വന്നത്.
അയ്യോ സാർ, എനിക്കറിയാവുന്ന എല്ലാം ഞാൻ പോലീസിനോട് പറഞ്ഞതാണല്ലോ.
യെസ്, നിങ്ങൾ പറഞ്ഞതാണ് ശിവൻകുട്ടി, പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്.
എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ സന്തോഷമേ ഉള്ളൂ. തങ്കപ്പെട്ട കൊച്ചായിരുന്നു അത്, സംസാരം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആരുമായിട്ടും അങ്ങനെ ചങ്ങാത്തൊന്നുമില്ല, പക്ഷേ എന്നെ കണ്ടാൽ മനസ്സ് നിറഞ്ഞു ചിരിക്കും. ആ ചിരി ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ആ കൊച്ചിന്റെ ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് എന്നും രാവിലെ ദേ ആ പാർക്കിൽ വന്നിരിക്കും ആ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട്. എന്തൊരു സ്നേഹമായിരുന്നു ആ കുഞ്ഞുങ്ങളോട്. സ്വന്തം കുഞ്ഞുങ്ങളോട് ഇത്രയും സ്നേഹമുള്ള ഒരാൾ അവരെ തനിച്ചാക്കി എങ്ങനെ ഒളിച്ചോടും സാർ? അതാണ് എനിക്കും ഡൗട്ടായത്.
ആൻസി ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിരുന്നോ? അല്ല, കള്ളുകുടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു കഴിച്ചിട്ടോ മറ്റോ?
അയ്യോ, എന്റെ വൈക്കത്തപ്പാ, അങ്ങനെയൊന്നും പറയല്ലേ മാഡം, ദൈവകോപം കിട്ടും. അത്രയ്ക്ക് നല്ല കൊച്ചായിരുന്നു. പിന്നെ അങ്ങേര് സ്വല്പം കുഴപ്പക്കാരനായിരുന്നു. കള്ളു കുടിച്ചിട്ട് വന്നിട്ട് എന്നും ആ പാവത്തിനെ ആ കുഞ്ഞ് ഒളിച്ചോടിയതാണെന്ന് ഞാൻ വിശ്വസിക്കില്ല സാർ.
നിങ്ങളുടെ വിശ്വാസം ശരിയാണ് ശിവൻകുട്ടി, അവൾ ഒളിച്ചോടിയതല്ല.
പിന്നെ
അത് പറയാം. അതിനു മുൻപ് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഗേറ്റിലൂടെ കടന്നു പോകുന്ന എല്ലാ വണ്ടികളുടെയും നമ്പർ നോട്ട് ചെയ്യുന്ന പരിപാടി ഇവിടെ ഉണ്ടോ?
എല്ലാ വണ്ടികളുടെയും നമ്പർ ഇല്ല. ഇവിടെ താമസിക്കുന്നവരുടെ വണ്ടി നോട്ട് ചെയ്യാറില്ല, പക്ഷേ അന്യരുടെ വണ്ടി നമ്പർ നോട്ട് ചെയ്യും.
വേറെ എന്തൊക്കെയാ നിങ്ങൾ നോട്ട് ചെയ്യുന്നത്?
അത് വന്ന വണ്ടി നമ്പർ, പിന്നെ ഏത് ഫ്ളാറ്റിലെ ആരെ കാണാനാണ് വന്നത്, പിന്നെ ഡെലിവറി ആണെങ്കിൽ ഏത് ഫ്ളാറ്റിലേക്കാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ.
വെരി ഗുഡ്, വെരി ഗുഡ്. ശിവൻകുട്ടി, 2011 ആ റെക്കോർഡ് ബുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം നോക്കാനാ.
അതിനെന്താ സാർ? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് തപ്പിയെടുത്തോട്ടെ.
ഡിസംബർ 16 വൈകിട്ട് 6 മണിക്ക് ശേഷവും 17 വൈകിട്ട് 6 മണി വരെയുള്ള ഡീറ്റെയിൽസ് ഒന്ന് നോക്കിക്കേ.
ഷുവർ സർ. സർ, ദേ നോക്കിക്കേ.
ശിവൻകുട്ടി, ഡിസംബർ 16 രാത്രി 11 മണിക്കാണ് ഈ വണ്ടി ഇവിടെ വന്നത്.
അതെ,
ആറൊറ്റ വണ്ടി മാത്രമേ അന്നേ ദിവസം 6 മണിക്ക് ശേഷം ഇവിടെ വന്നിട്ടുള്ളൂ. എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഈ വണ്ടിയെ പറ്റി?
ഉണ്ടല്ലോ സർ. ആ വണ്ടിക്കാരൻ എന്നോട് പറഞ്ഞത് 7 നമ്പർ ഫ്ളാറ്റിലേക്കാണെന്നാണ്. എന്തോ ഫ്രീസറോ ഫ്രിഡ്ജോ മറ്റോ പിക്ക് ചെയ്യാനാണ് അയാൾ വന്നത്. ഞാൻ അപ്പോൾ തന്നെ 7 നമ്പറിലെ ഐഷ താത്തയെ ഇന്റർകോമിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ താത്ത പറയുക അവർക്കങ്ങനെ ഒരു സാധനം എടുക്കാനില്ല എന്ന്. ആ താത്ത ഒറ്റയ്ക്ക് അവിടെ താമസം, മക്കളൊക്കെ അങ്ങ് ഗൾഫിലാ. ഒടുവിൽ എന്തു വേണ്ടി, ഞാൻ ആ ഡ്രൈവറെ അകത്തേക്ക് കയറ്റി വിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കായി. ഒടുവിൽ അയാൾ ആരെയോ വിളിച്ചു, പിന്നെ പറയുക 7 നമ്പറല്ല 17 നമ്പറാണെന്ന്, നമ്പർ മാറിപ്പോയതാണെന്ന്. അപ്പൊ തന്നെ 17 നമ്പറിലെ ജോസഫ് സാർ, നമ്മുടെ ആൻസി കൊച്ചിന്റെ ഭർത്താവ്, എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് ആ ഡ്രൈവറെ കയറ്റിവിടാൻ പറഞ്ഞു. അങ്ങനെയായപ്പോ എനിക്ക് കയറ്റിവിടാതിരിക്കാൻ പറ്റുമോ? ആ ഡ്രൈവർ വണ്ടിയും എടുത്തോണ്ട് ബിൽഡിങ്ങിന്റെ ബാക്കിലേക്ക് പോയി. അവിടെ ഡെലിവറിക്ക് മാത്രമായി ഒരു ലിഫ്റ്റുണ്ട്. ഡെലിവറിക്കല്ലാതെ ആരും അങ്ങോട്ട് പോകാറില്ല. ഒരു ഇരുണ്ട മൂലയാത്.
ഇന്ററസ്റ്റിംഗ്, വെരി ഇന്ററസ്റ്റിംഗ്.
എന്താ സർ?
ഒന്നുമില്ല. അല്ല പിന്നെ എത്ര മണിക്കാണ് ആ വണ്ടി ഇവിടുന്ന് തിരിച്ചു പോയത്?
റെക്കോർഡിൽ നോട്ട് ചെയ്തിരിക്കുന്നത് 12:15.
ഓ
അതെ, രാത്രി 12:15.
ഓക്കേ.
എന്നിട്ട് ഇതൊന്നും അന്ന് പോലീസിനോട് പറഞ്ഞില്ലല്ലോ ശിവൻകുട്ടി.
ആദ്യം വന്ന പോലീസ് സാർ ഇതൊന്നും ചോദിച്ചില്ല, ഒന്നും അങ്ങോട്ട് പറയാനും സമ്മതിച്ചില്ല. പക്ഷേ രണ്ടാമത് വന്ന പോലീസ് സാറിനോട് ഞാൻ എല്ലാം പറഞ്ഞിരുന്നു.
താങ്ക് യു ശിവൻകുട്ടി, വിരോധമില്ലെങ്കിൽ ഈ റെക്കോർഡ്സ് എടുത്തോട്ടെ, തീർച്ചയായും തിരിച്ചു തരാം.
അത് കുഴപ്പമില്ല സാർ.
ശിവൻകുട്ടി, നിങ്ങൾ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാ ഞാനൊരു ടിപ്പ് കൂടി പറഞ്ഞുതരാം.
എന്താ സാർ?
ഇനിയും മേലാൽ യൂണിഫോമിലല്ലാതെ ആരെങ്കിലും വന്ന് പോലീസാണെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അവരോട് അവരുടെ ID കാർഡ് കാണിക്കാൻ പറയണം. വല്ലാത്ത കാലമല്ലേ ശിവൻകുട്ടി, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ?
അയ്യോ സാർ, അത് നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാലോ പോലീസാണെന്ന്. ഇനി മറക്കില്ല സാർ.
ഓക്കെ. മായ,
യെസ് സർ,
ഈ രജിസ്ട്രേഷൻ നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുക്കണം ഉടനെ തന്നെ. ഇതിലാണ് പാവം മാൻസി ഈ ഗേറ്റ് കടന്നു പോയത്. എന്താണ് മായ, എന്ത് പറ്റി?
ASI രഘുസാറും ടീമും അവരെ അങ്ങ് പൊക്കി.
ആരേ?
ചെറുമൽ മത്തായിയുടെ വീട്ടിൽ നിന്നും രാവിലെ ഒരു പച്ച കളർ ലോറി ഇറങ്ങിപ്പോയെന്ന് ആ പത്രക്കാരൻ പയ്യൻ പറഞ്ഞില്ലേ? ദൈവസഹായം ട്രാൻസ്പോർട്ട് എന്നാണ് ആ കമ്പനിയുടെ പേര്. ശശി എന്ന ആളാണ് അതിന്റെ മുതലാളി. നാട്ടുകാർ വിളിക്കുന്നത് ദൈവസഹായം ശശി എന്നാ. അവനെ ASI രഘുസാർ അങ്ങ് പൊക്കി.
വെരി നൈസ്.
കഴിഞ്ഞില്ല സർ, ആ ശശിക്ക് ട്രാൻസ്പോർട്ട് മാത്രമല്ല,
പിന്നെ
ഒരു സ്റ്റോറേജ് കമ്പനി കൂടിയുണ്ട്. രഘുസാറ് രണ്ട് ഇടി അങ്ങ് കൊടുത്തപ്പോ ശശി തത്ത പറയുന്നത് പോലെ എല്ലാം പറഞ്ഞു.
എക്സലന്റ് വർക്ക് മായ.
താങ്ക് യു സർ.
ഭഗവാൻ തേരി മായ, ഇത് നമ്മൾ ആഘോഷിക്കും. കൊണ്ടുവാ ആ പുന്നാര മോനയോട്.
ഷുവർ സർ. ഇങ്ങോട്ട് കേറി വാട. ഇനി അവിടെ പറഞ്ഞത് വള്ളി പുള്ളി വിടാതെ സാറിനോട് പറഞ്ഞോ വേഗം.
എന്റെ പൊന്ന് സാറേ, എന്നെ കൊല്ലല്ലേ.
എടോ ശശി, ആ രഘു സാറിന് ഡിപ്പാർട്ട്മെന്റിലെ ചെല്ലപ്പേരുണ്ട്, ഭീമൻ രഘു. അയാളുടെ ഗത പോലത്തെ കൈ തന്റെ മുതുകത്ത് വീണെങ്കിൽ താൻ 40 ദിവസം തകക്കില്ല.
അയ്യോ, ആദ്യത്തെ അടി കിട്ടിയപ്പോ തന്നെ എനിക്ക് തോന്നി ആ സാറിന്റെ പേര് ഭീമൻ എന്നായിരിക്കുമെന്ന്. ഞാനെല്ലാം പറഞ്ഞോളാം പൊന്ന് സാറേ. ജോർജ് എന്നൊരാള് എന്റെ സ്റ്റോറേജ് കമ്പനിയിൽ ഒരു യൂണിറ്റ് വാടകയ്ക്കെടുത്തിരുന്നു. ഏകദേശം 5 വർഷമായിട്ട് അയാളുടെ ആ യൂണിറ്റ്. ഇത്രയും നാള് വാടക കറക്റ്റായിട്ട് തരുമായിരുന്നു. കഴിഞ്ഞ 2-3 മാസമായി അയാളുടെ ഒരു വിവരവും ഇല്ല, വാടകയും ഇല്ല. ഞാൻ ഒരുപാട് തവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു സാറേ, പക്ഷെ ഒരു രക്ഷയും ഇല്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ ആ യൂണിറ്റിന്റെ താഴ് തല്ലിപ്പൊളിച്ച് അതിനകത്തെ സാധനങ്ങളൊക്കെ വലിച്ചു പുറത്തിടാന്ന് വിചാരിച്ചത്. പക്ഷേ അതിനകത്ത് കണ്ട കാഴ്ച, ഓ, ഞാൻ പേടിച്ച് ചത്തില്ലെന്നേ ഉള്ളൂ.
എന്താ നീ അതിനകത്ത് കണ്ടത്?
അതിനകത്ത് ഒരു ഫ്രീസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തുറന്നു നോക്കിയപ്പോ കുറച്ച് ഫ്രോസൺ ഇറച്ചിയും പച്ചക്കറികളും അതെല്ലാം എടുത്ത് ഞാൻ പുറത്തിട്ടു. പക്ഷെ അതിന്റെ അടിയിൽ ഒരു സ്ത്രീയുടെ ശവശരീരം തണുത്ത് ഐസായി. ഞാൻ ചത്തില്ലെന്നേ ഉള്ളൂ സാറേ.
കൂൾ ഡൗൺ ശശി, കൂൾ ഡൗൺ. മായ
സർ,
അയാൾക്ക് കുറച്ച് വെള്ളം കൊടുക്ക.
ഓക്കെ.
എടോ ശശി, താൻ അവിടെ ഇരിക്കു, എന്നിട്ട് സമാധാനമായിട്ട് പറ. പിന്നെന്താ സംഭവിച്ചത്?
ആദ്യം പോലീസിനെ അറിയിക്കാമെന്നാ വിചാരിച്ചത്, പിന്നെ
എന്തുപറ്റി? വിളിച്ചിട്ട് പോലീസിനെ കിട്ടിയില്ലേ?
അയ്യോ, അതല്ല, പോലീസിനെ അറിയിച്ച നാട്ടുകാരറിയും, എന്റെ ബിസിനസിനെ ബാധിക്കും. അപ്പൊ എനിക്കൊരു ഐഡിയ തോന്നി. ആ അതിപ്പൊ കോളോ ആയി.
ആ ബോഡി തന്റെ യൂണിറ്റിൽ നിന്നും എങ്ങനെയാണോ ചെറുമൽ മത്തയുടെ വീട്ട് വരാന്തയിൽ എത്തിയത്?
അത് സാറേ, ആ വീട് പണി കോൺട്രാക്ടർ സണ്ണി എന്റെ സുഹൃത്താ. കഴിഞ്ഞ ഇടയ്ക്ക് അയാൾ എന്നോട് പറഞ്ഞിരുന്നു മത്തായിയുടെ പുതിയ വീടിന്റെ തറവണിക്ക് തുടങ്ങാറായി അടുത്ത് തന്നെ മാർബിൾ ഇറക്കുമെന്നു. അപ്പോ എനിക്ക് തോന്നിയ ഒരു ഐഡിയയാണ്, ആ വീടിന്റെ തറയിൽ അതിനെ കുഴിച്ചിട്ടാ പിന്നെ ആരും അറിയില്ലല്ലോ എന്ന്. ഉടനെ തന്നെ മാർബിൾ പണിയും കഴിയും. എന്തായാലും ചെറുമൽ മത്തായിയെ പോലുള്ള ഒരു അപ്കാരി മുതലാളിയുടെ വീട് കുഴിക്കാൻ പിന്നീട് ആരും ധൈര്യപ്പെടില്ലല്ലോ എന്ന്. അതായിരുന്നു എന്റെ ഐഡിയ സാർ.
ഇത് നിന്റെ ഐഡിയ അല്ലല്ലോ. നീ അടുത്തെങ്ങാനും ദൃശ്യം സിനിമ കണ്ടിരുന്നോ? ഇത് നമ്മുടെ ലാലേട്ടന്റെ ഐഡിയ അല്ലേ?
കണ്ടിരുന്നു, പക്ഷെ എന്റെ ഐഡിയ മൊത്തം പാളി. അല്ലേലും ഈ സിനിമാക്കാര് വിശ്വസിക്കാൻ പാടില്ല.
അതുപോട്ടെ, തന്റെ ഐഡിയ എങ്ങനെയാ പാളിയെ?
അത് സാറേ, ഞാൻ ആ ബോഡിയുമായി എന്റെ ലോറിയിൽ അവിടെ എത്തി. വെളുപ്പാങ്കാലം എത്തിയ ആരും കാണില്ലല്ലോ എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ എത്തിയപ്പോ അല്പം വൈകിപ്പോയി. ഏകദേശം 4 മണിയായി കാണും. അവിടെ ചെന്നപ്പോ ആ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്റെ പ്രതീക്ഷ തെറ്റിയത് അത് കഴിഞ്ഞാണ് ആ വീടിന്റെ ഫ്രണ്ട് ഡോറ് താഴിട്ട് പൂട്ടിയിരിക്കുന്നു. പണി തീരാത്ത വീടിന്റെ ഫ്രണ്ട് ഡോറ് എന്തിനാ സാറേ താഴിട്ട് പൂട്ടുന്നത്?
എനിക്കറിയില്ല, ചിലപ്പോ ലാലേട്ടനെ പേടിച്ചിട്ടായിരിക്കാം. എന്നിട്ട് പറ
ഞാൻ ആ ബോഡി ആ വരാന്തയിൽ ഇറക്കി കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഡോറിലേക്ക് നോക്കിയത്. അപ്പൊ എവിടെന്നാന്നറിയില്ല കുറെ കില്ല പട്ടികൾ കുറച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാൻ ആ ബോഡി അവിടെ കളഞ്ഞിട്ട് ജീവനും കൊണ്ട് ലോറി കയറി രക്ഷപ്പെട്ടു. എന്റെ ജീവിതം കോഞ്ഞാട്ടിയായി സാറേ.
അവർ പേയ്മെന്റ് എങ്ങനെയാണ് ചെയ്തിരുന്നത് ശശി?
6 മാസം അഡ്വാൻസ് പേയ്മെന്റ് ആയിരുന്നു സാർ, അതും ക്യാഷായി. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ 2-3 മാസം വരെ പേയ്മെന്റ് കറക്റ്റ് ആയിരുന്നു, അത് കഴിഞ്ഞ് അത് നിന്നു. അപ്പോഴാ എനിക്ക് ബുദ്ധിമോശം കാണിക്കേണ്ടി വന്നത്.
കരച്ചൽ നിർത്തണോ മായ?
യെസ് സർ.
ഇയാളുടെ കയ്യിൽ നിന്നും കിട്ടേണ്ടത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
യെസ്.
ഇയാളെ തിരിച്ച് രഘുവിനെ ഏൽപ്പിച്ചേര്.
ഓക്കെ.
എന്നിട്ട് IPC ചേർക്കാൻ പറ്റുന്ന എല്ലാ ചാർജുകളും ഇവന്റെ പേരിൽ ചേർത്തേര്. ഇൻഡിഗ്നിറ്റി ടുവേർഡ്സ് ഹ്യൂമൻ റിമൈൻസ് അടക്കം.
ഡൺ സർ.
പിന്നെ ആ സ്റ്റോറേജ് യൂണിറ്റ് സെർച്ച് ചെയ്തിട്ട് ആ ഫ്രീസർ സീസ് ചെയ്യണം.
ഓക്കെ.
ഡോക്യുമെന്റ്സും
ദൈവസഹായം ശശി. ഇനി ദൈവം പോലും തന്നെ സഹായിക്കുമെന്ന് തോന്നുന്നില്ല.
അയ്യോ, എന്നെ ഭീമന്റെ അടുത്തേക്ക് കൊണ്ടുപോകല്ലേ.
ഇവിടെ ഭീമൻ മാത്രമല്ല, പുരാണങ്ങളിലെ പലരുമുണ്ട്. ഖഡൂൽഖജൻ അടക്കം. വാ, പരിചയപ്പെടുത്തി തരാം.
എന്റെ ഈശ്വര, എന്നെ കാത്തോളേ.
സർ, ASI രഘു സാറിന് സാർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്.
ഗുഡ് ഗുഡ് ഗുഡ്.
ഇനി എന്താ സാർ പ്രശ്നം? അല്ല, ഒരു ആലോചന പോലെ.
അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, ആരായിരിക്കും ഈ പുതിയ കഥാപാത്രം മിസ്റ്റർ ജോർജ്? 2-3 മാസം മുമ്പ് വരെ ശശിക്ക് കറക്റ്റായി വാടക കൊടുത്തിരുന്ന ആ ജോർജ്.
വാടക മുടങ്ങിയതാണോ അതോ മനഃപൂർവ്വം മുടക്കിയതാണോ?
എക്സാക്ട്ലി, ഗുഡ് പോയിന്റ്.
ഹലോ, മായാവർമ്മ സ്പീക്കിംഗ്. ഓ റിയലി, താങ്ക് യു. ഓൾ ഡീറ്റെയിൽസ് എനിക്ക് ഇമെയിൽ ചെയ്യൂ. താങ്ക് യു സർ. KL07AD5209 ഓണർ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്.
പെർഫെക്റ്റ് ടൈമിംഗ്. കൻ ഐ ഗസ് ദി ഓണർ? നമ്മുടെ നന്മ മരം പ്രവീൺ.
100% പ്രവീൺ ജോർജ്. അയാളുടെ കേറ്ററിംഗ് കമ്പനിയായ PG കേറ്ററിംഗിന്റെ പേരിലാണ് ആ വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
പ്രവീൺ ജോർജ്. ജോർജ്, ജോർജ്. എടാ പ്രവീൺ, നിന്നെ മീറ്റ് ചെയ്യാൻ സമയമായി. മായ
സർ,
എനിക്ക് അവനെ ഇവിടെ കിട്ടണം, 1 മണിക്കൂറിനകത്ത്. കേട്ടല്ലോ?
കേട്ടു സർ. കിട്ടിയിരിക്കും, ഞാൻ കൊണ്ടു വന്നിരിക്കും. പ്രവീൺ, പ്രവീൺ ജോർജ്, PG കേറ്ററിംഗിന്റെ മുതലാളി, ജോസഫിന്റെ ഉറ്റ സുഹൃത്ത്. ഇനി ഒന്നും ഒളിക്കേണ്ട പ്രവീൺ, നീ പെട്ടു.
പെട്ടു അറിയാം മാഡം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവരില്ലല്ലോ. ഓ, പക്ഷെ നിങ്ങൾ പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ശരിയാണ്, ജോസഫിനൊരു കയ്യബദ്ധം പറ്റി. അതിനവനല്ലോ കാരണക്കാരൻ. അവളല്ലേ ആ ആൻസി? അവളല്ലേ അവനെ എന്നും ഉപദ്രവിച്ചിരുന്നത്? കണ്ട കള്ളും കഞ്ചാവും ഒക്കെ വലിച്ചു കയറ്റി
സ്വന്തം കുട്ടികളെ പോലും നോക്കാതെ എന്റെ ജോസഫിന്റെ ജീവിതം നശിപ്പിച്ചു. ഇപ്പൊ എന്റെയും. ശരിയാണ്, അന്ന് രാത്രി അവൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ കണ്ടത് ആ വർക്കേലിരുന്ന ഫ്രീസറിനകത്ത് അവൾ കിടക്കുന്നു. അവൻ ആകെ തകർന്നിരുന്നു. ശരിയാണ്, അവളുടെ ശവശരീരം അവിടുന്ന് മാറ്റുന്നതിന് മുമ്പ് ഞാൻ പോലീസിനെ അറിയിക്കണമായിരുന്നു.
പിന്നെ എന്താണ് അറിയിക്കാതിരുന്നത്?
അറിയിച്ചിട്ട് എന്തിനാണ് സാർ? അവനെ അറസ്റ്റ് ചെയ്താൽ ആ കുട്ടികളുടെ ജീവിതം എന്താവും? ഒന്നിനും കൊള്ളാത്ത അമ്മ പോയി. ഇനി ഞാൻ കാരണം അവരുടെ അച്ഛനെ കൂടി.
പ്രവീൺ, നിങ്ങളൊരു നന്മ മരമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിയമത്തെ കയ്യിലെടുക്കാനുള്ള ഒരു എക്സ്ക്യൂസ് ആകരുത് അത്.
നിയമം നിങ്ങളുടെ നിയമപുസ്തകത്തിൽ എഴുതി വെച്ച നിയമമല്ല, മനുഷ്യത്വപരമായിട്ടാണ് ഞാൻ അപ്പോൾ ചിന്തിച്ചത്. ജോസഫിന് വേണ്ടി, അവന്റെ കുട്ടികൾക്ക് വേണ്ടി. ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല.
പ്രവീൺ, നീ തന്നെ അല്ലായിരുന്നോ സ്റ്റോറേജ് യൂണിറ്റ് വാടകയ്ക്കെടുത്ത ജോർജ്?
അതെ, ഞാൻ തന്നെയാണ് ആ ജോർജ്. പക്ഷേ യൂണിറ്റ് വാടകയ്ക്കെടുത്തതും ആ ഫ്രീസർ അവിടെ കൊണ്ടുവച്ചതും ഞാനല്ല. ആ രാത്രിയിൽ ജോസഫാണ് അതെല്ലാം ചെയ്തത്. അതവന്റെ തീരുമാനമായിരുന്നു. കേറ്ററിംഗിന്റെ ആവശ്യത്തിനായി ഞാൻ ഉപയോഗിക്കുന്ന മിനി വാൻ അവന് ഞാൻ ഉപയോഗിക്കാൻ കൊടുത്തു. ഞാൻ അത്രേ ചെയ്തുള്ളൂ.
എന്തായാലും മരിച്ചുപോയ ജോസഫിനോട് ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. ആ, അത് പോട്ടെ. പിന്നെ എന്തുകൊണ്ടാണ് വാടക മുടങ്ങിയത്?
പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ജോസഫ് പോയി. ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ ആ വാടക അടച്ചുകൊണ്ടിരിക്കണോ? ഇത്രയും നാൾ അവൻ ക്യാഷ് തരുമായിരുന്നു. ഞാൻ അതുകൊണ്ടുപോയി കൊടുക്കുമെന്നല്ലാതെ എനിക്കതിലൊരു പങ്കുമില്ല.
നിനക്കതിൽ പങ്കുണ്ടോ എന്നും നീ ചെയ്തത് തെറ്റാണോ എന്നും കോടതി തീരുമാനിച്ചോളും. എടോ പ്രവീൺ, നീ ഒന്നറിയണം, നിന്റെ ആത്മാർത്ഥ കൂട്ടുകാരൻ നിന്നെ പറ്റിക്കുകയായിരുന്നു. കുട്ടികളുണ്ടായതിനു ശേഷം ആൻസി ഒരു ഡ്രഗും ഉപയോഗിച്ചിട്ടില്ല. ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. ആ നല്ലൊരു അമ്മയാണ് നീയും ജോസഫും കൂടെ ഇല്ലാതാക്കിയത്. ആ ജോസഫിന് അലീനയുടെ കൂടെ കഴിയാൻ വേണ്ടി മാത്രമായിരുന്നു ആൻസിയെ കൊന്നത്. അതിന് നീ അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിന്നു. എടാ പ്രവീൺ, ആ കുട്ടികൾക്ക് വേണ്ടി, ആൻസിയുടെ പേരൻസിന് വേണ്ടി, അവളുടെ ആത്മാവിന് വേണ്ടി നീ നേരത്തെ പുച്ഛിച്ചു തള്ളിയ ഈ രാജ്യത്തിന്റെ നിയമമുണ്ടല്ലോ, ദി ഇന്ത്യൻ പീനൽ കോഡ്. അതിലുള്ള എല്ലാ നിയമ സാധ്യതകളും ഉപയോഗിച്ച് ഞാൻ ഏതറ്റം വരെ പോകും നിന്നെ പൂട്ടാൻ. ഈ ഹനീഫാണ് പറയുന്നത്. യെസ് സർ, ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. അതെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഔട്ട്കമാണ് ഉണ്ടായത്. ആ സർ, യെസ് സർ, അങ്ങനെ പൂർണ്ണമായി കുറ്റസമ്മതം നടത്തിയില്ല, പക്ഷെ തെളിവുകൾ അവനെതിരെയാണ് സർ. താങ്ക് യു സർ. ഇതെന്റെ മാത്രമല്ല, ഒരു ടീം വർക്കിന്റെ റിസൾട്ടാണ് സർ. ഇല്ല സർ, ഫൈനൽ റിപ്പോർട്ട് എഴുതാൻ സമയമായില്ല സർ. എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് സർ. ഞാൻ സാറിനെ നേരിട്ട് വന്ന് കണ്ട് അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു സർ.
അങ്ങനെ ഡിപ്പാർട്ട്മെന്റിലെ ഷെർലോക്ക് ഹോംസിന്റെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി. വെൽ ഡൺ ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് സർ. എന്താ സർ, എന്താണ് മുഖത്ത് ഇപ്പോഴും ഒരു സന്തോഷമില്ലല്ലോ, എന്തുപറ്റി?
ശരിയാണ് മായ, ഈ കേസ് കംപ്ലീറ്റ് ആയില്ല എന്നൊരു തോന്നൽ.
വാട്ട്, എന്തുപറ്റി സർ?
അല്ല മായ, ഞാൻ ഇന്ന് രാവിലെയും കൂടി നമ്മുടെ കേസ് ഫയൽ ഒന്നുകൂടെ വായിക്കുകയായിരുന്നു. ഒരു പോയിന്റിൽ എത്തിയപ്പോ ഞാൻ സ്റ്റക്കായി.
ഏതാണ് ആ പോയിന്റ്?
അത് നമ്മൾ ആ വാച്ച്മാൻ ശിവൻകുട്ടിയെ കാണാൻ പോയപ്പോ അയാൾ പറഞ്ഞത് ഓർമ്മയില്ലേ? ആദ്യം വന്ന് പോലീസുകാരൻ ഒന്നും പറയാൻ സമ്മതിച്ചില്ല, പക്ഷേ രണ്ടാമത് വന്ന് പോലീസുകാരനോട് എല്ലാം പറഞ്ഞുവെന്ന്.
ഓർമ്മയുണ്ട്,
പ്രവീന്റെ വണ്ടിയുടെയും ഫ്രീസറിന്റെയും ഒക്കെ കാര്യങ്ങള്.
യെസ്, പക്ഷേ അതിന്
രണ്ടാമത് എന്തിനായിരിക്കും പോലീസ് വന്നത്? എന്നിട്ട് പ്രവീന്റെ വണ്ടിയുടെയും ഫ്രീസറിന്റെയും കാര്യം എന്തുകൊണ്ട് നമ്മുടെ ഫയലിലില്ല?
ഓ, അതാണോ കാര്യം? ആദ്യം മിസ്സിംഗ് പേഴ്സൺ റിപ്പോർട്ടല്ലേ അന്വേഷിച്ചത്? അതുമായി യൂസ്ലെസ് CI മഹാദേവൻ. അയാൾക്ക് എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് ക്ലോസ് ചെയ്യണമായിരുന്നു സർ.
എക്സാക്ട്ലി മൈ പോയിന്റ്. മിസ്സിംഗ് പേഴ്സൺ ഫയൽ ക്ലോസ് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിന് പോലീസ് രണ്ടാമതും അവിടെ പോകണം?
No
worries. നമുക്ക് ആ ശിവൻകുട്ടിയെ ഒന്നുകൂടെ പോയി കാണാം. Come on.
Yes, sir.
ശിവൻകുട്ടി, എന്തുണ്ട് വിശേഷം?
അയ്യോ സാറുമാരോ, വരൂ വരൂ. എന്തായാലും ഞാൻ സാറിനോടും മാഡത്തിനോടും ID ചോദിക്കുന്നില്ല. പത്രത്തിൽ കണ്ടിരുന്നു ന്യൂസ്. പുണ്യം കിട്ടും സാറേ, പുണ്യം കിട്ടും.
ആ പുണ്യത്തിന്റെ ഒരു പങ്ക് ശിവൻകുട്ടിക്കും ഉള്ളതാണ്. നിങ്ങൾ അന്ന് തന്ന ആ ഇൻഫർമേഷനാണ് ഞങ്ങളെ ഈ കേസ് തെളിയിക്കാൻ സഹായിച്ചത്. സോ താങ്ക് യു.
അത് ശരി. അപ്പോ ആദ്യം വന്ന ആ സാർ ഈ കാര്യങ്ങൾ പറയാൻ എന്നെ അനുവദിച്ചിരുന്നെങ്കിൽ ഈ കേസ് പണ്ടേ തെളിഞ്ഞേനെ അല്ലേ? ആ, അത് സാരമില്ല. അല്പം വൈകിയെങ്കിലും സാറുമാരെ തെളിയിച്ചല്ലോ. അല്ല, എന്താ സാർ വീണ്ടും വന്നത്?
അന്ന് ശിവൻകുട്ടി ഞങ്ങളോട് പറഞ്ഞില്ലേ ആദ്യം വന്ന് പോലീസുകാരനെ പറ്റി, അത് കഴിഞ്ഞ് രണ്ടാമത് വന്ന് പോലീസുകാരനെ പറ്റിയും?
ഉവ്വ് പറഞ്ഞിരുന്നു.
5 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അവരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ ശിവൻകുട്ടിക്ക്?
അതിന് രണ്ടാമത് വന്ന പോലീസുകാരൻ 5 വർഷം മുൻപാണ് വന്നതെന്ന് ആര് പറഞ്ഞു?
പിന്നെ
കഴിഞ്ഞ വർഷമാണ് ആ രണ്ടാമത്തെ പോലീസുകാരൻ വന്ന് എന്നോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത്. ആ സാറിനോടാണ് ഞാനെല്ലാം പറഞ്ഞത്. എന്നിട്ട് ആ സാർ പുറകിലുള്ള ഡെലിവറി ലിഫ്റ്റിന്റെ അങ്ങോട്ട് പോയി, കുറച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചും പോയി, പിന്നെ കണ്ടിട്ടില്ല. എന്താ സാർ?
ഹേയ്, ഒന്നുമില്ല. ആ സാറിനെ കണ്ടാൽ എങ്ങനെയിരിക്കും?
കുറച്ച് വയസ്സായ ആളായിരുന്നു, കണ്ടാൽ അറിയാം പോലീസാണെന്ന്.
ID ചോദിച്ചിരുന്നോ?
ഇല്ല, ചോദിച്ചില്ല. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ.
വേറെ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ?
ഇല്ല സാർ.
എന്തെങ്കിലും ഓർക്കുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണം.
ആ സാർ, ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു.
എന്താ?
ആ സാറിന് ഇടത്തെ കാലിനൊരു മുടന്നുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ ബൈക്കിൽ നിന്ന് വീണതാണെന്നാ പറഞ്ഞത്.
My God, Mr. Alexander?
Yes, Ansiyoda appan, Mr. Alexander. Alhamdulillah.
Ansi, എങ്ങനെയാണ് മരിച്ചതെന്ന് കണ്ടുപിടിച്ചു. ആരാണ് കൊന്നതെന്നും കണ്ടുപിടിച്ചു. കൂട്ടാളിയെ അറസ്റ്റും ചെയ്തു. കമ്മീഷണർ സർ വളരെ ഹാപ്പിയാണ്. ഇനി എന്തിനാണ് സർ മിസ്റ്റർ അലക്സാണ്ടറെ കൂടെ?
അങ്ങനെയാണ് മായ നമ്മൾ പോലീസുകാരുടെ ജീവിതം. കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടു നിർത്തുക എന്ന് മാത്രമാണ് നമ്മുടെ ജോലി. അവർ ചെയ്തത് തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്. നമുക്കതിന് അവകാശമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു. ഇതിനു മുമ്പ് എന്റെ മനസ്സിങ്ങനെ പതറിയിട്ടില്ല. പക്ഷേ എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. വരൂ.
ടിവൈസ് പിസാറോ, എന്താ ഈ രാത്രിയിൽ ഇത്ര വൈകി?
മിസ്റ്റർ അലക്സാണ്ടർ, നിങ്ങൾ എന്റെ കൂടെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം.
എന്തിനാണ് സാർ, നാളെ വന്നാ പോരെ? ഇവിടെ കുട്ടികളും മേരിയും മാത്രമേ ഉള്ളൂ.
സോറി മിസ്റ്റർ അലക്സാണ്ടർ, ജോസഫിന്റെ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനാണ്.
ഓക്കെ, ഞാൻ വരാം. വാച്ച്മാനോട് ഒരു വണ്ടിയുടെയും ഫ്രീസറിന്റെയും കാര്യം ചോദിച്ചതിനാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്?
വെറും ഒരു ഫ്രീസർ അല്ല സർ, ആ ഫ്രീസർ ആൻസിയുടെ ആൻസി കിടന്നിരുന്ന ആ ഫ്രീസർ.
നിങ്ങളുടെ കൺക്ലൂഷൻ സത്യമാണെന്ന് വെക്കുക. എങ്കിൽ എന്തായിരിക്കും എനിക്കെതിരെയുള്ള പോലീസ് ചാർജ്?
ഞങ്ങളുടെ കൺക്ലൂഷൻ ശരിയാണെങ്കിൽ, അത് ജോസഫിന്റെ മരണത്തിലേക്കാണ് എത്തുന്നതെങ്കിൽ, ഇതൊരു മർഡർ ചാർജ് ആകും.
ആൻസി ഒളിച്ചോടിയെന്ന് അറിഞ്ഞതിന്റെ പിറ്റേന്ന് ഞാൻ ജോസഫിന്റെ ഫ്ളാറ്റിൽ പോയിരുന്നു. എന്റെ ചോദ്യങ്ങൾക്കവൻ മതിയായ ഉത്തരം തന്നില്ല. അവൻ എന്നിൽ നിന്നും എന്തോ ഒളിക്കുന്നതായി എനിക്ക് സംശയം തോന്നി. ആ ചിന്തകൾ എന്റെ മനസ്സിൽ കിടന്ന് പുകഞ്ഞു. ഒടുവിൽ എന്റെ രീതിയിൽ അന്വേഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന കൺക്ലൂഷനിൽ ഞാൻ പണ്ടേ എത്തിച്ചേർന്നതാ. നിങ്ങൾക്ക് മാത്രമല്ല ഇൻവെസ്റ്റിഗേഷൻ എക്സ്പെർട്ടീസ് ഉള്ളത്. ശിവൻകുട്ടി എനിക്ക് തന്ന ഇൻഫോർമേഷൻ എന്റെ സംശയങ്ങൾ ശരിയായിരുന്നു എന്ന് ഉറപ്പാക്കി. ആൻസി അന്ന് അവിടെ നിന്നും ജീവനോടെ അല്ല പുറത്തു പോയത്. ജോസഫ് അറിയാതെ, അല്ലെങ്കിൽ അവൻ കാരണമല്ലാതെ അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി.
പക്ഷേ ജോസഫിനെ കൊല്ലുക എന്നതല്ല അതിനുള്ള പ്രതിവിധി.
അതിനവനെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞില്ലല്ലോ ഓഫീസർ. മൈസൂരിൽ പോകുന്ന വഴിക്ക് ഏതോ അജ്ഞാതൻ അവനെ വെടിവെച്ചു കൊന്നു എന്നാണ് പോലീസ് എന്നോട് പറഞ്ഞത്. എനിക്കും അത്രയേ അറിയൂ. ഇനി അതല്ല, സ്വന്തം മോളെ ജീവന് തുല്യം സ്നേഹിച്ച ഒരച്ഛനും അമ്മയുമാണ് ജോസഫിനെ പോലുള്ള ഒരു ക്രൂരനെ കൊന്നതെങ്കിൽ അവർ കുറ്റക്കാരാണെന്ന് ഈ ലോകം പറയില്ല. ഒരു മകളുടെ ജീവിതം നഷ്ടമാകുമ്പോ അത് നഷ്ടപ്പെടുത്തിയവനെ പിന്തുടർന്ന് തക്കം കിട്ടുമ്പോൾ വെടിവെച്ച് കൊന്നാൽ ഒരാളും ആ അച്ഛനെ കുറ്റക്കാരനെന്ന് പറയില്ല. ആ വാച്ച്മാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്ന സംശയങ്ങൾ ശരിയായിരുന്നു എന്ന് മാത്രമേ തെളിയിക്കൂ. അതിൽ കൂടുതലൊന്നും തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല സാർ. എന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി എനിക്കൊന്നും പറയാനില്ല. അതല്ല എങ്കിൽ എനിക്ക് വീട്ടിൽ പോണം. മരുന്ന് കഴിക്കാൻ സമയമായി.
യെസ് മായ, ഇദ്ദേഹത്തിനെ വീട്ടിൽ വിടാനുള്ള ഏർപ്പാട് ചെയ്യൂ.
ഓക്കേ സർ.
സർ, പോകുന്നതിന് മുമ്പ് എനിക്കൊരു വാക്ക് തരണം.
എന്താ അത്?
ഇനി നിങ്ങൾ കർത്താവിന് മുമ്പിൽ മനസ്സൊരുകി പ്രാർത്ഥിക്കുമ്പോ ജോസഫിന്റെ അപ്പന്റെയും അമ്മയുടെയും മനഃശാന്തിക്കായി കൂടി പ്രാർത്ഥിക്കണം. അവരും ഒരു അപ്പനും അമ്മയുമല്ലേ സർ? മനസ്സറിഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം കിട്ടാത്തതായ ഒരു ചോദ്യവുമില്ല ഈ ഭൂമിയിൽ. പക്ഷേ ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഈ സമൂഹത്തിന് ആവശ്യമില്ലാത്തതാണ്. ജോസഫിന്റെ മരണവും അങ്ങനെയുള്ള ഒരു ചോദ്യമാകട്ടെ. ഉത്തരം വേണ്ടാത്ത ചോദ്യം.
അൽഹംദുലില്ലാ.
നിങ്ങൾ ഇതുവരെ കേട്ടത് ഉത്തരം വേണ്ടാത്ത ചോദ്യങ്ങൾ എന്ന റേഡിയോ നാടകത്തിന്റെ അവസാന ഭാഗം. ഈ നാടകത്തിൽ ശബ്ദം നൽകിയവർ DYSP ഹനീഫ് റൌത്തർ, റോജി വർഗീസ്, SI മായാവർമ്മ, അതുല്യ ശ്രീജിത്ത്, ചെറുമൽ മത്തായി, മിഥുൻ കണിയാംപറമ്പിൽ, അലക്സാണ്ടർ, ശംഭു ശ്രീകുമാർ, പ്രവീൺ ജോർജ്, ശ്രീകാന്ത് വിദ്യാധരൻ, വാച്ച്മാൻ ശിവൻകുട്ടി, സന്ദീപ് ബാബു, അലീന, ബെൻസി ഫ്രാൻസിസ്, ഗോപി, അരുൺ ബേബി, ശശി, വിജയ് ഗംഗൻ. പ്രൊഡ്യൂസ്ഡ് ബൈ ഐഡിയ വെബ് ടെക്നോളജീസ് ലിമിറ്റഡ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബൈ മജു കോടാലി. സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ ബൈ ശംഭു ശ്രീകുമാർ.
പ്രിയ ശ്രോതാക്കൾ, മലയാളം FM 104.6 ഇതുവരെ കേട്ടത് യവനിക, കുറ്റാന്വേഷണ നാടകം, ഉത്തരം വേണ്ടാത്ത ചോദ്യങ്ങൾ അവസാന ഭാഗം. ഈ നാടകത്തിന്റെ പൂർണ്ണരൂപം മലയാളം FM 104.6 എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമായിരിക്കും. ഇനി നാടകഗാനങ്ങൾ.
ഒരു പുലർക്കാല മയക്കത്തിൻ, കൊച്ചിൻ പൗർണമിയുടെ അഷ്ടമി എന്ന നാടകത്തിലെ ഗാനം. സംഗീതം MK അർജുനൻ, ഗാനരചന പൂച്ചാക്കൾ ഷാഹുൽ, പാടിയിരിക്കുന്നത് ജോസ് സാഗർ.
ഒരു പരിചിതരാഗം കേട്ടുണർന്നു, ഒരു പുലർക്കാല മയക്കത്തിൽ ഒരു പരിചിതരാഗം കേട്ടുണർന്നു. നീ പാതി പൂട്ടിയൻ വിരിമാറിൽ കള്ളച്ചിരിയുമായി അവൾ കിടന്നു, കള്ളച്ചിരിയുമായി അവൾ കിടന്നു. ഒരു പുലർക്കാലമയക്കത്തിൽ ഒരു പരിചിതരാഗം കേട്ടുണർന്നു, മിഴിപ്പാതി പൂട്ടിയൻ വിരിമാറിൽ കള്ളച്ചിരിയുമായി അവൾ കിടന്നു, കള്ളച്ചിരിയുമായി അവൾ കിടന്നു. സ്വരങ്ങൾ തൻ താമരത്തിൽ ഞാനൊഴുകി നടന്നു. ഒരു പുലർക്കാലമായക്കത്തിൽ ഒരു പരിചിതരാഗം കേട്ടുണർന്നു. മിഴിപ്പാതി പൂട്ടിയൻ വിരി മാറിൽ കള്ളച്ചിരിയുമായി അവൾ കിടന്നു. കള്ളച്ചിരിയുമായി അവൾ കിടന്നു. രാഗം കേട്ടുണർന്നു. മിഴിപ്പാതി പൂട്ടിയൻ വിരി മാറിൽ കള്ളച്ചിരിയുമായി അവൾ കിടന്നു. കള്ളച്ചിരിയുമായി അവൾ കിടന്നു.
അരവിന്ദ നയന നീമാത്രം അഭയം, വൈക്കം മാളവികയുടെ കാദംബരി എന്ന നാടകത്തിലെ ഗാനം. ഗാനരചന പൂച്ചാക്കൽ ഷാഹുൽ, സംഗീതം എം കെ അർജുനൻ, പാടിയിരിക്കുന്നത് ദലീമ.
Yeah.
പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ആതിര ഗണേഷ്, നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. OHD 500 5747 22. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. Phone number 09218 4000. Oro yathrayum oru anugrahamaanu. Sahyon Tours and Travels.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്. IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
അല്ല, വിസ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തോ?
ഇല്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡ്.
എന്തിന്? നമ്മുടെ സ്വന്തം മലയാളി ഇമിഗ്രേഷൻ അഡ്വൈസർ ആതിര ഗണേഷിനെ വിളിക്കൂ. സ്റ്റുഡന്റ് വിസ മുതൽ റെസിഡൻസി വരെ എല്ലാം ഈസിയായി ചെയ്തുതരും. 02236843449 നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്. നെസ്റ്റ ബെസ്റ്റ.
ഇതോടെ മലയാളം FM 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും മലയാളം FM 104.6 എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം FM 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.